പേജ് 61. കയ്പ്. മഴക്കാലം കഴിഞ്ഞ് പൂക്കൾ കൊഴിഞ്ഞ് കായകൾ ഉരുത്തിരിഞ്ഞു വരുന്നതേയുള്ളൂ. മധുരമുള്ള ഫലങ്ങളെല്ലാം വേനലൊടുവിൽ തീർന്നു പോയി. ഇത് പുഴിയമ്പഴങ്ങളുടെ കാലമാണ്. കിഴങ്ങുകളും വേരുകളിൽ ഭക്ഷണം ശേഖരിച്ചു തുടങ്ങിയിട്ടേയുള്ളൂ. വിഷമുള്ളുകൾ കൊണ്ട് വഴിയടഞ്ഞ ഒരു പ്രദേശം കടന്നു പോകേണ്ടി വന്നു. മുള്ളു കൊണ്ട് ദേഹം മുറിഞ്ഞവരൊക്കെ മോഹലാസ്യപ്പെട്ടു. കാറ്റ് പിടിച്ചു കുലുക്കുമ്പോൾ ഞാവൽപ്പഴങ്ങൾ എന്ന പോലെ ആളുകൾ അടർന്നു വീണുകൊണ്ടിരുന്നു. ആകെ പരിഭ്രമമായി. ഇനി മുന്നോട്ടില്ലെന്ന് തിരുവിളിച്ചുകൊണ്ട് പലരും പിന്തിരിഞ്ഞോടി. മരിച്ചു വീണാൽ പോലും മുൾപ്പടർപ്പുകളുടെ ആകുകൾ പരിശോധിക്കാതെ കടന്നു പോകരുതെന്ന് മാരുതി കൽപ്പിച്ചു. ഉദാസീനത കൊണ്ടോ ബുദ്ധിമുട്ടുകൊണ്ടോ നാം തിരയാതെ പോകുന്നത് എവിടെയോ അവിടെയാണ് അവൾ ഉള്ളതെങ്കിലും. രണ്ടു വഴികളേ ഉള്ളൂ, മാരുതി പറഞ്ഞു. ഒന്ന് മുന്നോട്ട് പോകാനുള്ളതാണ്, ക്ലേശം നിറഞ്ഞതാണ്, കഠിനാധ്വാനം വേണ്ടതാണ്, എങ്കിലും അത് അനിവാര്യമാണ്. രണ്ടാമത്തെ വഴി പിന്തിരിഞ്ഞോടാനുള്ളതാണ്. പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല. ഒരിടത്തമറങ്ങുമ്പോൾ നിങ്ങൾ ഭരണഘടനയിൽ പഠിക്കുന്നു. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് വ്യക്തിപരമല്ല, ദേശത്തിന്റെ താല്പര്യമാണ്. അവർ മരണത്തിന്റെ വഴി ഉപേക്ഷിച്ചു. മുള്ളു നിറഞ്ഞ കൊന്തക്കാട്ടിലേക്ക് ഇരിച്ചു കയറി. ഒളിസങ്കീർണം കീഴടക്കി. മേലാകെ മുറിവുകളോടെ മടങ്ങി. ദേശത്തിന് കൊടുക്കാൻ സ്വന്തം ഉടൽ മാത്രമുള്ളവർ. മുറിവുകളുടെ ഭാഷയിൽ അവർ ദേശത്തോട് സംസാരിക്കും. അങ്കദ, ഈ കാട്ടുനെല്ലിക്കകളിൽ ഒന്ന് ചെന്ന് നോക്കൂ, താരൻ അപേക്ഷിച്ചു. അന്നോളം അറിഞ്ഞിട്ടില്ലാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു അങ്കദം. വയറിൽ നിന്ന് കുതിച്ചുയരുന്ന തീനാമ്പുകൾ തൊണ്ട പൊള്ളിക്കുന്നത് അവനറിഞ്ഞു. നാവ് വരടുന്നു, ചുണ്ടുണങ്ങുന്നു, തരൂ തരൂ ജഡരാജ്ഞി അലറുന്നു, കണ്ണുകൾ തരരുന്നു, ഭാവം ദയനീയമാകുന്നു. വിശപ്പ്, അങ്കദനെ വിശപ്പ് വീഴുമെന്നു. എന്തു ചെയ്യാൻ, പഴങ്ങളുടെ കാലമല്ല ഇത്. കാട്ടുധാന്യങ്ങളും വിളഞ്ഞിട്ടില്ല. കിട്ടുന്നത് നിന്ന് ജീവൻ നിലനിർത്തുകയേ വഴിയുള്ളൂ. മുത്തച്ഛൻ തന്റെ വീതം കൂട്ടിക്കൂട്ടി ചേർത്ത് ഒരു ഇലക്കുമ്പിളിൽ വെച്ച് മകന്റെ നേരെ നീട്ടി. ചവർപ്പുള്ള കാട്ടുനെല്ലിക്കുകൾ. അമ്മ തിരികളിൽ ധാന്യം കൊടിച്ചുകൊണ്ടിരുന്നു. തെറിച്ചു വീഴുന്ന ധാന്യമണികൾ കൊറിച്ചുകൊണ്ട് അങ്കദൻ അമ്മയോട് ചേർന്നിരുന്നു. ധാന്യങ്ങൾ ഏതെല്ലാം? അമ്മ ചോദിച്ചു. നെല്ല്, ഗോതമ്പ്, ചോളം, യവം, ചിന, പയറുവർഗ്ഗങ്ങൾ, കടല, മുതിര, ചെറുപയർ, വൻപയർ, മധുരമുള്ള പഴം മാമ്പഴം, കയ്പുള്ള പഴം കാഞ്ഞിരം. ആറ് രസങ്ങൾ ഏതൊക്കെ? എരിവ്, പുളി, ഉപ്പ്, കയ്പ്, ചവർപ്പ്, മധുരം. അമ്മ പൊടിച്ച മാവ് കുഴച്ച് ഉപ്പ് ചേർത്ത് ഉള്ളംകൈയിൽ വെച്ച് തട്ടിപ്പരത്തി തീക്കലിൽ വെച്ച് ചുറ്റു. ഏറ്റവും ഇഷ്ടം ഏത് രസം? അമ്മ ചോദിച്ചു. മധുരം പുരണ്ട ഒരു ചിരി അമ്മയുടെ ചുണ്ടിന്റെ കോണിൽ നക്ഷത്രം പോലെ തിരഞ്ഞു. അമ്പതൻ അമ്മയെ ഉറ്റുനോക്കി. നോട്ടം രൂക്ഷമായി. കയ്പ്, അവൻ പറഞ്ഞു. ശബ്ദം ഉറച്ചതും കൂസലില്ലാത്തതുമായിരുന്നു. അവിടെ നേരെ നീക്കിയ കൈകൾ അമ്മ പെട്ടെന്ന് പിൻവലിച്ചു. മുഖം മങ്ങി, കണ്ണുകലങ്ങി, കലങ്ങിയ കണ്ണി, കണ്ണുനീർ ദാറി. മരങ്ങളെ, മഴകളെ, ഊരുകാവലികളെ, മഹാബലത്തിന്റെ നേരെ വെളിപ്പെടുത്തുന്നു എന്റെ അച്ഛൻ. കനത്ത കൈകൾ കൊണ്ട് മെന്ത് താണു തല്ലി പുഴത്തോടും ജനത്തോടും തന്നെ ചതിച്ച ചതിയുടെ ആഴം വെളിപ്പെടുത്തുന്നു എന്റെ അച്ഛൻ. സുഗ്രീവ വാലി അലറി. താരയ്ക്കും ചുമയ്ക്കും ഇടയിൽ സുഗ്രീവൻ ഇരുന്നു. കുലപ്പെരുമാളായി, വാഴുന്നവരായി, അവന് ചുറ്റും മന്ത്രിമാർ, സേവകർ, തോളർ. ആരുമല്ല, ഒന്നുമല്ല എന്റെ അച്ഛൻ. മേലാസകളും മുറിവുകൾ, മുഷിഞ്ഞു കീറിയ ശീലകൾ, അഴുക്കുപുരണം മുഖവും മുടിയും, ചതി കൊണ്ട് തളർന്ന കണ്ണുകൾ, വാടിപ്പോയ നെഞ്ച്, വിശന്നു പൊരിഞ്ഞ ഉടൽ. എങ്കിലും കാലവർഷ മേഘങ്ങൾ കൂട്ടിമുട്ടുമ്പോഴെന്ന വണ്ണമുള്ള അലർച്ച മാത്രം ഉടവുതട്ടാതെ. സുഗ്രീവ താരക്കും ചുമയ്ക്കും നടുവിൽ മങ്ങി നിഴലാവുന്ന സുഗ്രീവൻ പുരത്തോടും ജനത്തോടും ഊഴികാവലുകളോടും നെഞ്ചു തെളിച്ച് നേരിവെളിപ്പെടുത്തുന്നു എന്റെ അച്ഛൻ. ഇവൻ കാത്തു നിൽക്കുന്നുണ്ട് എന്ന വിശ്വാസം ഒന്നു മാത്രമാണ്. പുല്ലുമൂടി കിടക്കുന്ന പാതാള ഗുഹയിലേക്ക് ഒറ്റയ്ക്കരച്ചു നിന്ന് ശത്രുവിനെ കൊല്ലാൻ എനിക്ക് ധൈര്യം തന്നതിന്റെ ഊരുകാക്കും ദൈവങ്ങളിൽ. ഒളിയിടങ്ങളും കവിയിടങ്ങളും ഇരിക്കിടങ്ങളും താണ്ടി താണ്ടി പോയി മരണത്തിന്റെ മുഖത്ത് ഞാൻ കൂട്ടിയിരിച്ചു ആനരങ്ങേ. മരണത്തിൽ നിന്ന് മായാവിയെയും കൊന്ന് അവന്റെ സ്വന്തം ബന്ധങ്ങളെയും കൊന്ന് ചോരപ്പുഴ നീന്തി മറുകടപ്പറ്റാൻ തുണിയെ ഇവനാ കാണാ വന്ന വഴിയും കാണാ നിന്ന നിലയും കാണാതുഴറി ഞാൻ മാമരങ്ങളെ. സുഗ്രീവ പൊന്നു തോതര എന്നുടത്തിറക്കെ കണ്ണു കാണാ വഴി കാണാ ശ്രദ്ധിച്ചോ തായ്മാർഗളെ. വിപരീതമോ ദൈവങ്ങളെ വഴിയടച്ചന്റെ പിന്നവും വെച്ചു നീ. സുഗ്രീവ കയ്പ്പ് കയ്പ്പ് കയ്പ്പ്. അമ്മതെന്ന അന്നം തട്ടിമാറ്റി അങ്കദൻ ഓടിപ്പോയി. വഴികടന്ന് മുന്നിൽ വന്നു നിന്നു മുത്തച്ഛൻ. അങ്കദ, അന്നം തട്ടിയെറിയരുത്, അൻപ് തട്ടിയെറിയരുത്, പിന്നീട് ഇതിനെ കൊടുക്കേണ്ടി വരും. കയ്പും ചെറുപ്പുമുള്ള കാട്ടുനെല്ലിക്കുകൾ കാഞ്ഞിടം പൂക്കുന്ന ഒരു കാട്ടിൽ അവരെത്തി. ഇരുട്ടി തുടങ്ങിയിരുന്നു. അനേകം ഒളിയിടങ്ങൾ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന കാട്, ഇടവിങ്ങി നിൽക്കുന്ന കൂറ്റൻ കാഞ്ഞിടങ്ങൾ, അവയുടെ ഇലകൾ കൊഴിഞ്ഞ് മെത്ത പോലെയായിരിക്കുന്നു നിലം. ചിലയിടങ്ങളിൽ ചപ്പിലകൾക്കുള്ളിലേക്ക് കാലുകൾ പൂഴ്ന്നുപോയി. മരങ്ങളുടെ പച്ചത്തിളപ്പ് കണ്ടാലറിയാം എവിടെയോ വെള്ളമുണ്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ തേനെടുക്കാമായിരുന്നു. കാഞ്ഞിടം പൂക്കുന്ന കാലമാണ്, ആരോ പറഞ്ഞു. തിന്നാനും കുടിക്കാനുമല്ല, മഹത്തായ ഒരു ദൗത്യം നിർവഹിക്കാനാണ് നമ്മൾ അയക്കപ്പെട്ടിട്ടുള്ളത്. ആരോ കളിയാക്കി. തേൻ ശേഖരിക്കപ്പെടണം എന്നാണ് എന്റെ അഭിപ്രായം, മാരുതി പറഞ്ഞു. തേൻ ഒന്നാന്തരം ഒരു ഔഷധം കൂടിയാണ്. ഇനിയുള്ള യാത്രയിൽ ശക്തിയും ഊർജവും കൂടുതൽ വേണ്ടിവരും. വിന്ധ്യന്റെ ചെങ്കുത്തായ ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് നമ്മൾ. താരനും ജാമ്പവാനും അത് ശരിവെച്ചു. നേരം പിടിച്ചാൽ കഴിയുന്നത്ര തേൻ ശേഖരിക്കണം. മഹത്തായ ഒരു ദൗത്യം തന്നെയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്, മാരുതി ഉറപ്പിച്ചു പറഞ്ഞു. പരിഹാസത്തിനുള്ള മറുപടി പോലെയായിരുന്നു അത്. അയാൾ ഒരു ഉയർന്ന പാറപ്പുറത്ത് കയറി നിന്നു. അങ്കി വെളിച്ചതിൽ അയാളുടെ നീണ്ടുയർന്ന ദേഹം ഉള്ളതിനേക്കാളേറെ പൊലിമയോടെ കാണപ്പെട്ടു. അയാളുടെ മേൽ കുഞ്ഞുരുക്കി ഒഴിക്കുന്ന സൂര്യൻ ജ്വലിക്കുന്ന ഒരു കിരീടം പോലെ ചോദിച്ചു. അയാളുടെ കണ്ണുകൾ അവരെല്ലാവരും നിന്ന് വ്യത്യസ്തമായിരുന്നു. അവർക്കെല്ലാം സ്വർണനിറമോ രക്തനിറമോ ഉള്ള കണ്ണുകളായിരുന്നുവെങ്കിൽ മാരുതിയുടെ കണ്ണുകൾ സ്വച്ഛനീലയായിരുന്നു. ആഴിയോ ആകാശമോ അവൻ പ്രതിബിംബിച്ചു. ശാന്തമായിരുന്നു അതിന്റെ ഭാവം. രാമന്റെ കാര്യത്തിൽ ഉപേക്ഷ കാട്ടുന്നത് നമ്മുടെ രാജ്യത്തിന് ആപത്താണ്. അമ്പുപില്ലു വേണ്ടിയ മരണം പോലെ ലക്ഷ്മണൻ കിഷ്കിന്ധത്തിന്റെ വാതിൽ വന്നുനിന്നത് ആരും മറന്നിട്ടില്ലല്ലോ. അവർ നിശബ്ദരായി കേട്ടുകൊണ്ടിരുന്നു. ദിവിതൻ പറഞ്ഞു. കൂട്ടത്തിൽ പലരും ഉദാസീനരാണ്. മൈന്ദൻ കൂട്ടിച്ചേർത്തു. സീതയെ തിരയുന്നതിൽ ആത്മാർത്ഥത കാട്ടാത്തവർ രാമന്റെ ശത്രുക്കളാണ്. രാമന്റെ ശത്രുക്കൾ സുഗ്രീവന്റെ ശത്രുക്കളാണ്. സുഗ്രീവന്റെ ശത്രുക്കൾ കിഷ്കിന്ധത്തിന്റെ ശത്രുക്കളാണ്. ശത്രുക്കളോട് തീരെ ദയയില്ലാത്തവനാണ് സുഗ്രീവൻ. അതുവരെ ഒന്നുമില്ലാതെ കേട്ടിരിക്കുകയായിരുന്ന താരം എഴുന്നേറ്റ് നിന്നു. അയാൾക്ക് മാരുതിയോളം പൊക്കമുണ്ട്. വിരിഞ്ഞ നെഞ്ച് ദൃഢമായ തോളലുകളുമുണ്ട്. നീണ്ട കാലുകളും കനത്ത തുടകളുമുണ്ട്. ചാമരം പോലെ നരച്ച തലമുടിയും താടിയും കാറ്റിൽ പാറുന്നുണ്ട്. അസ്തമയ സൂര്യനെതിരെ അയാൾ നിന്നു. പൊന്മയമായ ഒരു മഞ്ഞ വെളിച്ചം അവിടെ പരന്നിരുന്നതിനാൽ അയാളുടെ തേജസ് ഇരട്ടിച്ചു. താങ്കൾക്ക് സീതയെ കണ്ടാൽ അറിയാമോ? ശാന്തമായ സ്വരത്തിൽ താരൻ മാരുതിയോട് ചോദിച്ചു. മാരുതി ഒന്ന് പറയും. അതാരെങ്കിലും മനസ്സിലാക്കും മുമ്പ് അയാൾ തിരിച്ചു ചോദിച്ചു. കാർമേഘത്തിനുള്ളിലെ മിന്നൽ പിണലിനെ ആരെങ്കിലും തിരിച്ചറിയാതിരിക്കുന്നു. ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കവിത കൊണ്ടല്ലാതെ അവളെ വിവരിക്കാൻ ഞാൻ പ്രാപ്തനല്ല. രാമന്റെ പത്നി രാക്ഷസന്റെ കയ്യിൽ ജ്വലിച്ചു പാടുന്ന മിന്നൽ പിണരാണെന്ന് ഞാൻ കരുതുന്നു. താങ്കൾ എപ്പോഴെങ്കിലും ആ മിന്നൽ പിണരിനെ കണ്ടിട്ടുണ്ടോ? മനക്കണ്ണിൽ കാണുന്നു. അസംബന്ധം. താരൻ തുറുകൊടുത്തു. മാരുതി അസ്വസ്ഥനായി. ആരാണ്? തോരാതെ പെയ്യും മഴയോ? മഴ പെയ്ത് കുതിരും മണ്ണോ? വിയർപ്പ് തൂവി പദം പരത്തി ഉഴവ് ചാരോ? നീർ കുടിച്ച് മുളകൊക്കെ വരും വിത്തോ? എങ്ങനെയാണ് അവളെ പരിചയപ്പെടുത്തുക? അഥവാ ഓരോരുത്തർക്കും ഓരോന്നാണോ? ജനകന്, രാമന്, രാവണന്. നാളെ നമ്മൾ വിജയന്റെ ചെങ്കുത്താന ഭാഗത്തു കൂടിയാണ് അന്വേഷണം തുടങ്ങുന്നത്. അവിടെ രാക്ഷസന്മാരുടെ ധാരാളം മുഖങ്ങൾ കാണാം. അവരുടെ താപങ്ങളിലേക്ക് നമ്മൾ ഇരിച്ചു കയറണം. കഴിയുന്നത്ര പേരെ കൊന്നൊടുക്കണം. രാക്ഷസന്മാർ ഒരിക്കലും സത്യം പറയാത്തവരാണ്. അവർ ഭീകരന്മാരാണ്. എത്ര പേരെ കൊല്ലുന്നു അത്രയ്ക്ക് നമ്മൾ രാമന്റെ പ്രീതി നേടും. രാക്ഷസരെ കൊന്നെടുക്കുക എന്നതാണ് രാമന്റെ ജീവിതോദ്ദേശം തന്നെ. അതുകൊണ്ട് ഏത് രാക്ഷസനെയും എവിടെ വെച്ചും കൊല്ലാനുള്ള അധികാരം നമുക്കുണ്ട്. കിഷ്കിന്ധത്തിന് വേണ്ടത് രാമന്റെ പ്രീതിയാണ്. മാരുതി വിശദീകരിച്ചു. രാക്ഷസരോട് ഏറ്റുമുട്ടുന്നതോർത്ത് പലർക്കും ഭയം തോന്നി. അവർ അസ്വസ്ഥരായി. പിറുപിറുപ്പുകളും അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടായി. ഏതോ ഒരു രാക്ഷസൻ ചെയ്ത തെറ്റിന് കണ്ണിൽ കാണുന്ന രാക്ഷസരെ മുഴുവൻ കൊന്നെടുക്കാൻ കൽപ്പന കിട്ടിയിരിക്കുന്നു. അതത്ര നല്ല കളിയാവില്ല. സൂര്യൻ അസ്തമിച്ചു. അവർ അങ്ങിങ്ങ് തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കി. ചിലർ കിടന്നു, ചിലർ തീ കാണുകൊണ്ടിരുന്നു. എല്ലാവർക്കും താങ്കളുടെ ന്യായമായ ചിന്തകൾ മുഴുകിയതില്ലാതെ അഭിപ്രായങ്ങൾ പങ്കുവച്ചില്ല. എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന ഭയം അവരെ അലട്ടി. തീയിൽ ഞെരിഞ്ഞു പൊത്തുന്ന ചുള്ളിക്കമ്പുകളെ നോക്കിക്കൊണ്ട് അംഗതൻ മുത്തച്ഛന്റെ മടിയിൽ കിടന്നു. നമ്മൾ രാക്ഷസരുമായി ശത്രുതയിലായിരുന്നില്ല. അവർ നമുക്കോ നമ്മൾ അവർക്കോ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. അതിർത്തർക്കമോ ചീച്ചയ്ക്ക് വേണ്ടിയുള്ള മത്സരമോ നമുക്കിടയിലില്ല. പിന്നെ എന്തിനാണ് നമ്മൾ അവരെ കൊല്ലുന്നത്? സാരൻ മറുപടി പറഞ്ഞില്ല. അവരിൽ അച്ഛന്റെ അടുത്ത സ്നേഹിതന്മാരുണ്ടെന്ന് മുത്തച്ഛൻ അറിയില്ലേ? അറിയാം. അപ്പോൾ കിഷ്കിന്ധം നശിക്കാൻ പോവുകയാണ്. അത്രയ്ക്ക് വിധേയത്വമാണ് പുലർത്തി കാണുന്നത്. ആരാണ് കിഷ്കിന്ധത്തിന്റെ ശത്രുക്കൾ എന്ന് കിഷ്കിന്ധം അതിലോ തീരുമാനിക്കുന്നത്. അപ്പോൾ വരുന്നത് പോലെ വരട്ടെ. അംഗദൻ എണീച്ചിരുന്നു. അവന് ഉറക്കം വന്നില്ല. തീക്കുണ്ടങ്ങൾ നിരിഞ്ഞമർന്നു. തണുപ്പ് അസഹ്യമായി. തൊട്ടടുത്ത് കിടന്നവരും ഉറങ്ങിയിരുന്നില്ല. അവർ താഴ്ന്ന ഒച്ചയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ പറഞ്ഞ പെണ്ണിനെ നമ്മളെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കോ? ചങ്ങാടി ആ മറ്റേ ആൾ ഉദാസീനമായി പ്രതികരിച്ചു. എനിക്ക് തോന്നുന്നില്ല. അതെന്താ തോന്നാത്തേ? ഇതൊക്കെ ഒരു കെട്ടുകഥയാണെങ്കിലോ? വെറും മായ. മായയായാലും ചീയയായാലും നമുക്കൊക്കെ ഒരു നിർബന്ധമേ ഉള്ളൂ. നമ്മുടെ തല നമ്മുടെ കഴുത്തിൽ തന്നെ വേണം. അതുകൊണ്ടല്ലേ കണ്ട പോസ്റ്റിലും പോതിലും കുണ്ടിലും കുഴിയിലുമൊക്കെ നമ്മൾ തപ്പി നടക്കുന്നത്? ഇനിയത്തെ വഴി പോകാനുണ്ടാവോ? ഓരോരുത്തർ പറഞ്ഞു കേൾക്കുമ്പോൾ പേടിയാവുന്നു. എന്താ പറഞ്ഞു കേട്ടത്? മഹാനദികൾ പലത്, മഹാപർവ്വതങ്ങൾ പലത്, മഹാനഗരങ്ങൾ പലത്, മഹാസമുദ്രങ്ങൾ. മഹാ അല്ലാത്ത വല്ലതുമുണ്ടോ? ഉണ്ട്. കിണറുകൾ, വയലുകൾ, ഗ്രാമങ്ങൾ.